ബാബയ്ക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. കർത്താവിൽ ആശ്രയിക്കുക. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവീൻ, പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ധീരത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപടജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കു കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവനെ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിനെ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്ത കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അഹങ്കാരം നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാന ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥത വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും വരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും വരുത്. എന്തെന്നാൽ മനൊന്നും ദുശ്ശപിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്കു ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അതിനെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. ജ്ഞാനത്തിന്റെ വാക്ക് കേൾക്കുന്നവർ സുരക്ഷിതരാകും. ജ്ഞാനത്തെ വിശ്വസിക്കുന്നവന് ജ്ഞാനത്തെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും ജ്ഞാനം അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ ജ്ഞാനം തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം ജ്ഞാനം നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ ജ്ഞാനം അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വയ്ക്കരുത്, എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കേമരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് നീനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽപ്പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്. അവിടുത്തെ ക്രോധാവിചാരിതമായി ഉണരുകയും ആശിഷ്യയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിലത് ഉപകരിക്കയില്ല. നിർവ്യാജമായ സംസാരം ഏതു കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരൻ എന്ന പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണിവയ്ക്കുകയും അരുത്. കള്ളന അവമതിയും കപട ഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാവുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപട ഭാഷയ്ക്കും ഇതുതന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുര ഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവിനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും വരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുമുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരികുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം നേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ ജ്ഞാനത്തെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് ജ്ഞാനം കർക്കശയാണ്. ബുദ്ധിഹീനന് ജ്ഞാനത്തോടുകൂടെ വസിക്കുക അസാധ്യം. ജ്ഞാനമവന് ദുർവഹമായ കല്ലുപോലെയാണ്. ജ്ഞാനം അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ ജ്ഞാനം ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് ജ്ഞാനത്തിന്റെ ചങ്ങല അണിയട്ടെ. ജ്ഞാനത്തിന്റെ മുഖത്തിന് ചുമല് താഴ്ത്തുക. ജ്ഞാനം കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളരുത്. ഒടുവിൽ ജ്ഞാനം നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. ജ്ഞാനം നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനത്തിന്റെ ബന്ധനം നിനക്ക് സംരക്ഷണവും ജ്ഞാനത്തിന്റെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. ജ്ഞാനത്തിന്റെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീലച്ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ ജ്ഞാനത്തെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ ജ്ഞാനത്തെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്ര ചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്. നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക. അത് നിന്നിൽ നിന്ന് അകന്നുപോകും. മകനെ, അനീതിയുടെ ഉഴവ് ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും വരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേതുപോലെ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്, എന്തെന്നാൽ അവളുടെ സ്വഭാവവൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക, പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക, അതിലാളനമരുത്. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവനെ നൽകുകയും ചെയ്യുക. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാന്നു ബാറിക്കുമോർ.
പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് മദ്രാസരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ ഏറ്റവും താഴ്മയോടെ സമർപ്പിക്കുവാനും ഒക്കെ ആരോഗ്യവും അവസരവും തന്ന കൃപയെ ഓർത്ത് ഭക്തിപൂർവ്വം ദൈവത്തെ സ്തുതിക്കുകയും തുടർന്നും ദൈവമുമ്പാകെ നമ്മൾ അർപ്പിക്കുന്ന അപേക്ഷകളും യാചനകളും ഗീതങ്ങളും ആലാപനങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ സ്പർശിക്കുകയും ഞങ്ങളുടെ കാഴ്ചകളെ അവിടുന്ന് അംഗീകരിക്കുകയും ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ സമാരംഭിക്കാം. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നീ വൈദികരായ പ്രത്യേകിച്ച് മാമരച്ചൻ, ഡോക്ടർ വി സി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ മാത്തി കോശിയച്ചൻ, ഇതിനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, നമുക്ക് ഏറ്റവും സുപരിചിതമായ 155-ാമത്തെ ഗീതം, നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്ന ഗീതം ദൈവം സമർപ്പിക്കാം. അതിന്റെ ഇപ്രകാരം അതിന്റെ ഈരടികൾ നമ്മൾ പാടുന്നു. യേശു എനിക്ക് ചെയ്ത നന്മകളെ ഓർത്തിടുമ്പോൾ നന്ദി കൊണ്ട് അന്മനം പാടിടുമേ. സ്തോത്രത്തിന്റെ ഗാനങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അനുഭവിക്കേണ്ട ദുരിതങ്ങൾ പലതും അനുഭവിക്കാൻ ഇടയുണ്ടായിരുന്നിട്ടും ഇവിടെയോ നാം അറിയാതെ അദൃശ്യമായ ചില കരങ്ങൾ അതിൽ നിന്ന് വഴുതി മാറ്റിക്കൊണ്ട് നന്മയുടെ പടവുകളിൽ അനുസ്യൂതം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപയെ നന്ദിപൂർവ്വം പരിക്കത്തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ പ്രകാശവും നിറവും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗീതം ദൈവഭാവി സമർപ്പിക്കാം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ ചറിഞ്ഞു, കേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, കേശുവേ എൻ ദൈവ
പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിശുദ്ധരായിരിക്കും സ്തുതി. എന്റെ സ്ത്രീകളാൽ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന വിലവാനാദ്യൊന്നും പിരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശ്രീകൃഷ്ണ ഞങ്ങളുടെ പിതാവേ
ഞങ്ങളെ ദൈവമായിരിക്കുന്ന പരിശുദ്ധൻ 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 സർപ്പത്തിന്റെ ആലോചനയാ കൽപ്പനയെ ഞങ്ങൾ ലംഘിക്കുകയും ബാക്കിയുള്ള ജീവിതത്തിൽ നിന്നും വീഴുകയും പറദീസയിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതികൾ നീ മൗനമായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ സ്ഥിരീകരണത്തിനായി വിശുദ്ധ ദുർഗർഷിമാരെ പറഞ്ഞയച്ചു. അന്ധകാലത്തിലും മരണത്തിലും വരുന്നവരാ ഞങ്ങൾക്ക് കാലാവസ്ഥാനത്തിൽ നിന്റെ വാത്സല്യ പുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവമായ യേശു മിശിഹായ ഉദിച്ചു. അവൻ പരിശുദ്ധ ദ്രോഹായനെന്നും വിശുദ്ധ കന്നി അറിയാമെന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനത്തെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവേദനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകണമേ. മഹാദാനത്തിന്റെ രാജാവാകിയാൽ ആദ്യം മന്ദവുമില്ലാത്തന്റെ വചനത്തിന്റെ ഹൃദയത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള സമാധാനം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും വസിക്കുമാറാകണമേ. മാലാകുമാരാൽ സുവിശേഷിക്കപ്പെടുന്ന സന്തോഷം കൊണ്ട് ഞങ്ങളെ ആത്മാക്കളെ നിറയ്ക്കണമേ. എന്തെന്നാൽ നീ പല സന്തോഷങ്ങൾക്കും മേലായിരിക്കും മേലെയുള്ളവനും സന്തോഷവും സരസ്പ്രകാശങ്ങൾക്കും മേലായുള്ള പ്രകാശവുമാകുന്നു. ഞങ്ങളെ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ദൈവം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ മറ്റൊരു ദൈവവും ഞങ്ങൾക്കില്ല. പാപമരണം ഞങ്ങളല്ലേ ബലപ്പെടരുത്. എന്റെ കർത്താവേ സ്ഥലപരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിന്റെ വിശുദ്ധ കൽപ്പനകളെ നിവർത്തിപ്പാനും സത്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പാനും സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. അതായത് മാതാവായ വിശ്വകന്യ മറിയാമിന്റെ സ്ഥലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ.
മഹത്വം ഉണ്ടായിരിക്കട്ടെ. വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും നമുക്ക് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ആ ദൈവകൃപയ്ക്ക് നമുക്ക് സ്തുതി സ്തോത്രവും ആരാധനകളൊക്കെ സമർപ്പിക്കാം. 125 സങ്കീർത്തനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുതിരാതെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകത നമ്മൾ സങ്കീർത്തനങ്ങളെ വായിക്കുന്നു. അവർ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ അവരൊരിക്കലും ഒരിക്കലും കുലുങ്ങേണ്ടി വരികയില്ല. കാരണം ഈ പർവ്വതത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ശക്തി എപ്പോഴും ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള മാനസിക ദുഃഖങ്ങളുടെ നിരാശകളുടെയൊക്കെ സാധ്യത ജീവിതത്തിൽ ഓരോ നിമിഷവും അറിഞ്ഞു മറിയാതെയൊക്കെ വന്ന് നമ്മളെ ഭവിക്കുമ്പോൾ നാം അറിയാതെ സിയോൻ പർവ്വതം പോലെ നമ്മളെ ചുറ്റുന്ന ഒരു ശക്തി നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ ബുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ സംരക്ഷണത്തിന്റെ വലയം അത് കൂടുതൽ ഈ ലോകത്തിൽ പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവം ഇടയാക്കി തീർക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷം നമ്മൾ തിരിച്ചറിയുക. ആ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് നിരന്തരം ആ ഒരു ദൈവിക ബന്ധത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്കൊക്കെ അതിനുപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. രണ്ട് പ്രധാന പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ. ഒന്ന് ചേപ്പാട് മാർ ദിവാനാഥി ഹോസ്പത്ര പുലിത്ത ചേപ്പാട് പള്ളിയിൽ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ 163 ഓർമ്മയാണ്. ഒരുപക്ഷെ ആ പള്ളിയിലെ അംഗങ്ങളായിട്ടുള്ള പല ആളുകളും ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ അവർ കൂടുതൽ ഈ പിതാവിന്റെ സ്നേഹവും അല്ലെങ്കിൽ പറ്റിയുള്ള അറിവുകളും ഒക്കെ ലഭിച്ചിട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും ഇതുള്ള പിതാക്കന്മാരുടെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഭക്തിയോടെ നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. അദ്ദേഹത്തിന് ശുശ്രൂഷകളെ ഒരിക്കലും നമുക്ക് മറക്കാനായിട്ട് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ബദനി ആശ്രമത്തിൽ കബറടങ്ങിയിരിക്കുന്ന യൂഹാനാ മറത്താനാ സെരുമേനി അദ്ദേഹത്തിന്റെ 38th ഓർമ്മയാണ്. തിരുനാട് ബദനി ആശ്രമം ഇതുപോലുള്ള മൺമറഞ്ഞു പോയ പിതാക്കന്മാരുടെ മധ്യസ്ഥത എപ്പോഴും നമ്മുടെ ഈ സഭയ്ക്കും നമ്മുടെ ഒക്കെ ജീവിതത്തിനും ഒക്കെ കാലം കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട മാത്യു ഗോശിയച്ചനാണ്. തീർച്ചയായിട്ടും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല. ഈ ശുശ്രൂഷയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് അച്ഛന്. അവസരമുള്ളപ്പോഴൊക്കെയും അച്ഛൻ ഒരുപാട് തിരക്കുണ്ട്, അച്ഛന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ആ ജോലിക്കിടയിലാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി താല്പര്യത്തോടുകൂടി അച്ഛൻ കടന്നു വരുന്നത്. ഈ സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ അച്ഛൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയുടെ വലിയ അനുഗ്രഹമായിട്ട് തിരിച്ചറിയുന്നു. നമ്മുടെ എല്ലാവരുടെയും പേരിലും പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 127th ഗീതം സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 127th ഗീതം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദയവായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മ്യൂട്ട് ചെയ്ത് ഇതിൽ ഭാഗമാകാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മറ്റുള്ള അവശബ്ദങ്ങളൊക്കെ അത് കേൾക്കുമ്പോൾ പ്രസംഗിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ദയവായിട്ട് നിങ്ങൾ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഇതിൽ സംബന്ധിക്കുന്നവർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോണ് അത് മ്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുരിശെടുത്തൽ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ വെളിച്ചം ഒന്നാണ് ദൈവമേ അങ്ങയുടെ കുരിശെടുത്തുകൊണ്ട് അങ്ങ് അനുഗമിക്കാത്ത കോണം എന്നിടയാക്കണമേ. കുരിശെടുക്കുന്നവർക്ക് ലോകത്തിൽ കഷ്ടതകളുണ്ട്, എങ്കിലും ആ കുരിശ് ലക്ഷ്യസ്ഥാനം നമ്മൾ എത്തിക്കുന്നു. ആ കുരിശ് വഹിച്ചുകൊണ്ട് അഭിമാനത്തോടെ മുന്നോട്ട് പോകാന്ന കോണം ഈ ക്രിസ്ത്യ ജീവിതം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീത ദൈവം സമർപ്പിക്കുന്നു.
കുരിശെടുത്തൻ ആ
ബന്ധപ്പെട്ട മാതൃകോശത്തിന് അവളുടെ സ്നേഹാദരോട് സ്വാഗതം ചെയ്തു.
പ്രിയദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പല സ്ഥലങ്ങളിലിരുന്ന് ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാന വിഷയമായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:45 വാക്യമാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:45 നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കുകയാണ്. എ ഗുഡ് മാൻ ബ്രിങ്സ് ഗുഡ് തിങ്സ് ഔട്ട് ഓഫ് ദ ഗുഡ് സ്റ്റോർഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട് ആൻഡ് ആൻ ഈവിൾ മാൻ ബ്രിങ്സ് ഈവിൾ തിങ്സ് ഔട്ട് ഓഫ് ദ ഈവിൾ സ്റ്റോർഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട് ഫോർ ദ മൗത്ത് സ്പീക്സ് ബട്ട് ദ ഹാർട്ട് ഈസ് ഫുൾ ഓഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയ്ക്കും ധ്യാനത്തിനുമൊക്കെ വിഷയീഭവിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത്. ഇവിടെ വിശുദ്ധ ലൂക്കോസ് ഈ വേദഭാഗം രേഖപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ വളരെ വിഖ്യാതമായ പർവ്വത പ്രസംഗത്തിന്റെ തുടർച്ചയായിട്ടാണ്. പർവ്വത പ്രസംഗത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ വേദഭാഗം നമ്മൾ കാണുന്നത്. സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം കണ്ണിലിരിക്കുന്ന കോൽ എടുത്തു കളയുന്നില്ല എന്ന വാക്യത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നല്ല മനുഷ്യൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നുവെന്നും ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നുവെന്നും യേശു കൽപ്പിക്കുന്നു. ഇത്രയധികം മനുഷ്യ മനസ്സിനെ പറ്റിയുള്ള അഗാധമായ ഒരു അപഗ്രഥനം നാം അധികം കേട്ടിട്ടുണ്ടാകില്ല. ഇന്നത്തെ ആധുനിക മനഃശാസ്ത്ര പഠനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ രൂപം കൊള്ളുന്ന വികാര വിചാരങ്ങളാണ് ആ വ്യക്തിയുടെ നിസാരമായ ചലനങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് എന്ന് ആധുനിക മനഃശാസ്ത്രം പ്രസ്താവിക്കുന്നുണ്ട്. കർത്താവിന്റെ വാക്കുകൾ ഈ മനഃശാസ്ത്ര പഠനങ്ങൾക്കൊക്കെ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുൻപ് വളരെ അർത്ഥപൂർണമായി ഹൃദയവും മനുഷ്യന്റെ വാക്കുകളും അവന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഹൃദയം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം നൽകുന്ന ഒന്നാണ്. ആധുനിക കാലത്ത് ഹൃദയവും മനുഷ്യന്റെ ബുദ്ധിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ സംബന്ധിച്ചുള്ള ധാരാളം ചിന്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്, ഹൃദയം കൊണ്ടല്ല പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ ഹൃദയവും മനുഷ്യന്റെ ബുദ്ധിയും തമ്മിലുള്ള ഒരു വലിയ വൈരുദ്ധ്യം ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് ദൈവമായുള്ള മനുഷ്യന്റെ ബന്ധത്തിലും മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തിലും ഒക്കെ ഹൃദയം കൊണ്ടുള്ള ബന്ധത്തെക്കാൾ ഉപരി ബുദ്ധിപരമായ അല്ലെ യുക്തിസഹമായ ചിന്തകൾക്കും ഒക്കെയാണ് കൂടുതൽ സ്ഥാനം ഇന്ന് പ്രധാനമായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ അർത്ഥപൂർണമായ ഒരു വാക്യമാണ്. ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപങ്ങളെ പുറപ്പെടുവിക്കുന്നു നല്ല മനുഷ്യൻ, ദുഷ്ടൻ ദോഷമായതിൽ ദോഷം പുറപ്പെടുവിക്കുന്നു. ഇത് പലപ്പോഴും നമ്മൾ വായിച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ ആഴങ്ങളിലേക്ക് പലപ്പോഴും കടന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് കൊള്ളാം. ഇവിടെ കർത്താവ് പറയുന്നത് നിക്ഷേപം എന്നുള്ള വാക്കാണ്. നിക്ഷേപം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ബാങ്കിലുള്ള ഡിപ്പോസിറ്റിനെ കുറിച്ച് നിക്ഷേപം നമ്മൾ പറയാം. ഇവിടെ ഇംഗ്ലീഷ് നമ്മൾ വായിച്ചതും ഈ ഗുഡ് സ്റ്റോർഡ് അപ്പ് ഇൻ ഹിസ് ഹാർട്ട് എന്നുള്ളതാണ്. സ്റ്റോർ ചെയ്യപ്പെട്ടത്, നിക്ഷേപിക്കപ്പെട്ടത്, പലപ്പോഴായി നിക്ഷേപിക്കപ്പെട്ടതാണ്. ബിൽഡിംഗ് അപ്പ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് നല്ല നിക്ഷേപം നടത്തുന്നതാണ്, നല്ല നിക്ഷേപം ഉള്ളിടത്താണ് നിന്റെ നിക്ഷേപം ഉള്ളിടത്താണ് നിന്റെ ഹൃദയം ഇരിക്കുന്നതെന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു നല്ല മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയത്തിൽ മുഴുവനും നന്മയുടെ ഒരു 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 നിക്ഷേപം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലത് സംസാരിക്കുവാനും നല്ലത് പുറപ്പെടുവിക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ്. കർത്താവിന്റെ ഉപദേശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എത്രയോ ആഴമായ ചിന്തകളാണ്. അപ്പൊ അത് ചിന്തകൾ എന്ന് പറയുന്നത് വേദശാസ്ത്ര ചിന്തകൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മനഃശാസ്ത്രപരമായിട്ട് തന്നെ നമ്മൾ അതിനെ അപഗ്രഥിക്കുമ്പോൾ എത്രയോ ആഴമായ ഒരു മനഃശാസ്ത്ര പഠനങ്ങളാണ് ക്രിസ്തുവിന്റെ വാക്കുകളിൽ നിഴലിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല നിക്ഷേപം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു ജോലിയാണ്, നിസ്സാരമായ ഒരു കാര്യമല്ല. നല്ല നിക്ഷേപം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നു പലപ്പോഴായി നിക്ഷേപിക്കേണ്ട ഒന്നാണ്. നിക്ഷേപം ഒരു ആവശ്യമായിട്ട് മാത്രം നമ്മൾ കൊടു വെക്കുന്നതല്ല, നിരന്തരമായി നല്ല കാര്യങ്ങൾ മനസ്സിൽ നിക്ഷേപിച്ചുവെങ്കിൽ മാത്രമേ നല്ലത് പുറപ്പെടുവിക്കുവാനായിട്ട് നാം പ്രാപ്തരാവുകയുള്ളൂ എന്നുള്ളത്. ഇതിവിടെ ഈ ഒരു പർട്ടിക്കുലർ വേദഭാഗത്ത് മാത്രമല്ല, അനേക ഭാഗങ്ങളിൽ വേദപുസ്തകത്തിൽ സൗർശ്യവാക്യങ്ങളിലും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലും ഒക്കെ ഈ ഒരു ആശയം വളരെ ആഴമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രമകരമായൊരു ജോലിയാണ് നമ്മുടെ ഉള്ളിൽ നല്ല നിക്ഷേപം നാം നിക്ഷേപിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെ പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം തിന്മകൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന ഒന്നാണ്. ഈ തിന്മകൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങൾ നാം സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ, അത് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ നന്മയുള്ളതായി സൂക്ഷിക്കണമെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളെ പറ്റി നാം ചിന്തയുള്ളവരായിരിക്കണം. പ്രധാനമായിട്ടും നാം കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും നല്ലത് സ്പർശിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നല്ല നിക്ഷേപം നമുക്ക് ഉള്ളിൽ സ്വീകരിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നല്ല ചിന്തകളും നല്ല കാഴ്ചകളും നല്ല സ്പർശനവും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ ഈ ലോകത്തിലെ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് നന്മയെ സ്വാംശീകരിച്ച് അതിനെ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്നുവെങ്കിൽ മാത്രമേ നന്മയുള്ളവരായി പുറപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം എവിടെ നമ്മൾ നോക്കിയാലും അവിടെയൊക്കെ തിന്മയുടെ ആധിപത്യമാണ്, തിന്മകൾ കൊണ്ട് നിബിഡമാണ് ലോകം. അപ്പൊ അങ്ങനെയുള്ള ലോകത്ത് നമ്മുടെ ബൗണ്ടറി, നമ്മുടെ അതിരുകളെ കുറിച്ചുള്ള വളരെ ആഴമായൊരു ബോധ്യം നമുക്കുണ്ടാകണം. എവിടാണ് നമ്മൾ അതിരുകൾ, എവിടെ വരെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എവിടെ വരെ നമുക്ക് സ്പർശിക്കാം, എവിടെ വരെ ചിന്തിക്കാം, എവിടെ വരെ കേൾക്കാം. അപ്പൊ നമ്മൾ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് വളരെ അവയർവായിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നമസ്കാര രഹസ്യ പ്രാർത്ഥനകളിലൊക്കെ എഴുതി വെച്ചിരിക്കുക, എന്റെ കണ്ണുകൾക്ക് കാവൽക്കാരനെ, ആദരങ്ങൾക്ക് കാവൽക്കാരനെ, എന്റെ ചിന്തകൾക്ക് കാവൽക്കാരനെ ഒക്കെ ആക്കണമെന്ന് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് വളരെ ആഴമായൊരു ബോധ്യമുള്ളവരായിരുന്നു. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ആരാധനകളിലും നമ്മുടെ പിതാക്കന്മാരുടെ പഠനങ്ങളിലും ഒക്കെ ഈ നമ്മൾ കുറെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ലോകം മാറാൻ വേണ്ടിയോ, ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയോ ഉള്ള പ്രാർത്ഥനകളല്ല. നമ്മെ കൂടുതൽ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ആത്മാവിനെ നമ്മൾ കൂടുതൽ കണ്ടെത്തുവാനും നമ്മെ തന്നെ കണ്ടെത്തുവാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിമലമായി സൂക്ഷിക്കുവാനുമുള്ള പരിശ്രമങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള വളരെ ആഴമായ ബോധ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ, പ്രത്യേകിച്ച് പാമ്പാക്കുട നമസ്കാരത്തിലൊക്കെ എഴുതിയിരിക്കുന്ന രഹസ്യ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര ആഴമായ പ്രാർത്ഥനകളാണ്. ഇന്ന് ചുമ്മാ നമ്മൾ ചൊല്ലിവിടുന്ന ചില പ്രാർത്ഥനകൾ പോലാണോ അത്? അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അത് നമ്മുടെ ശ്രദ്ധയോടുകൂടെ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എത്രമാത്രം ഈ ആത്മാവിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ സെൽഫ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ആ സെൽഫിനെ സാങ്ക്ടിഫൈ ചെയ്യുവാനുള്ള ഒരു വലിയ പരിശ്രമം, അതിനുവേണ്ടിയുള്ള അദമ്യമായ ഒരു ദാഹം, ആ മനുഷ്യാത്മാവിന്റെ ആ ദാഹമാണ് നമ്മൾ അവിടെയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനെ കുറെ ഭൗതീകരിച്ച് ഒരു ആത്മീയതയിലാണ് ഇന്നത്തെ ലോകം വന്ന് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബൗണ്ടറിയെ പറ്റിയുള്ള ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്താണ് എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്, നന്മ എവിടെയാണ്, തിന്മ എവിടെയാണ്? അപ്പൊ നമ്മള് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശലോമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഓർക്കസ്റ്റമെന്റ് റീഡിങ് ഇത് തന്നെ ആയിരുന്നു. ശലോമോൻ ദൈവത്തിന് ഗിമയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിൽ ശലോമോൻ യാഗമർപ്പിച്ചു. നിങ്ങൾക്കറിയാവുന്ന വേദഭാഗമാണ്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന് ശലോമോൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനാണ് ചോദിക്കുകയാണ്, എന്ത് വരും നീ ആവശ്യപ്പെട്ടുകൊള്ളാൻ പറയുക. അപ്പൊ എന്താണ് ശലോമോൻ ചോദിക്കുന്നത്? ശലോമോൻ ചോദിക്കുന്നത് ഒരു ഡിസേണിങ് ഹാർട്ടാണ് എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള. അതുകൊണ്ടാണ് ഒൻപതാമത്തെ വാക്യത്തിൽ ആകിയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം എനിക്ക് തരണം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ് ആൻഡ് റോങ്. ഇതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഇതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് ശലോമോൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരു ആശയം തന്നെയാണ്. നമ്മുടെ ഒരു അതിരുകൾ എവിടെ വരെയുണ്ട്, ഏതാണ് നന്മ, തിന്മയിലേക്ക് പോകാതെ നന്മയിൽ എപ്പോഴും ആയിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് പുലർത്താൻ സാധിക്കുമ്പോൾ മാത്രമാണ് നന്മ, നല്ല കാര്യങ്ങൾ, നല്ല നിക്ഷേപങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിച്ച് അതിനെ അവിടെ കീപ്പ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാകണം നമ്മുടെ ജീവിതം. എവിടെയാണ് എനിക്ക്, എവിടെ വരെ എനിക്ക് പോകാം, എവിടെ വരെ എനിക്ക് കേൾക്കാം, എവിടെ വരെ എനിക്ക് കാണാം, ഓരോ കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായ ഒരു അവബോധം. ചില കാര്യങ്ങൾ അത് വേണ്ടാന്ന് വെക്കാം, അത് ആവശ്യമില്ല, അതെന്നെ അത് അനാരോഗ്യനാക്കുന്നു, അല്ലെങ്കിൽ എന്നെ ദൈവസന്നിധിയിൽ നിന്ന് ആ ചിന്തകൾ അല്ലെങ്കിൽ ആ കാഴ്ചകൾ ആ കേൾവികൾ അതെനിക്ക് ആവശ്യമില്ല, അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസേൺമെന്റ് അത് ദൈവം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവ കൃപ അതിന്, ദൈവമേ അതിനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ നന്മയും തിന്മയും ഇതിന്റെ വേർതിരിവ് എവിടാണ് എന്ന് കാണാനുള്ള ഒരു സന്നദ്ധത എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നാം തയ്യാറാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് സാധ്യമാകുന്നത് ഞാൻ പറഞ്ഞതുപോലെ നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും നല്ലത് സ്പർശിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നല്ല ചിന്തകൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളും അതിൽ നിന്ന് നമ്മുടെ തോട്ട്സ് അതിൽ നിന്ന് തിന്മകളുടേതായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ആ തോട്ട്സും ഈ സൈക്കോളജി അനുസരിച്ച് തോട്ട്സ് ഫീലിംഗ് ആക്ഷൻ എന്നാ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വീണ്ടും ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു, പിന്നെ അത് ആക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു തോട്ട് ലെവലിൽ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് ഒബ്സർവേഷൻ നമുക്ക് ജീവിതത്തിൽ ആർജിക്കുവാനായിട്ട് സന്നദ്ധരാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, അത് നമ്മെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നാം ഇടപെടുന്ന മനുഷ്യരെക്കുറിച്ചും. നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് സ്പർശിക്കുവാനും നല്ലത് ചിന്തിക്കുവാനുമുള്ള ഒരു മനസ്സിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ അതുകൊണ്ട് അതിനോടുകൂടെ ചേർന്ന് ദൈവവചന ധ്യാനവും നല്ല വായനകളും നല്ല കാഴ്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നാം നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് സ്പർശിക്കുക, നല്ലത് ചിന്തിക്കുക എന്നുള്ളതൊക്കെ അതിനോട് ചേർത്ത് തന്നെ ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവവചന ധ്യാനം, നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം, ഇതൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരു ഒരു സൈക്കിളായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാ. നമ്മളെ കൂടുതൽ വിമലമാക്കുന്നതിന്, നമ്മുടെ ചിന്തകൾ തെറ്റിപ്പോകാതെ ദൈവസന്നിധിയിൽ തന്നെ എപ്പോഴും ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഏഴ് നേരത്തെ നമസ്കാരങ്ങളും രഹസ്യ പ്രാർത്ഥനകളും അങ്ങനെ ഒരു ആരാധനാ വർഷം ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അതിൽ നിന്ന് തെറ്റിപ്പോകാതെ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഈ ആചരണങ്ങളിലൂടെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഘടന, ഒരു സ്ട്രക്ചർ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി തെറ്റായ ആ കാര്യങ്ങൾ നമുക്ക് വന്നാൽ അതിനെ പുറത്താക്കാനുള്ള ഒരു സമീപനം കൂടെ ഇതിനോടുകൂടെ ആവശ്യമായിരിക്കുന്നു. അപ്പൊ തെറ്റായ കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള തെറ്റായ ചിന്തകൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, തോട്ട്സ് ഫീലിംഗ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഫ്ലോ ഉണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ തെറ്റായ ചിന്തകൾ വരും, അതിനെ വരുവാന്നുള്ളത് സ്വാഭാവികമാണ്. തെറ്റായ ചിന്തകൾ, പൈശാചികമായ ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നെന്ന് വരാം. പക്ഷെ അതിനെ ഒഴിവാക്കാനുള്ള ഒരു അഭ്യസനം കൂടി നമുക്കുണ്ടാകണം. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് പറഞ്ഞിട്ടുള്ളത് ചില പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടണം. ഒരു പൗരസ്ത്യ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഒരു ജീസസ് പ്രയർ, യേശുനാമ ജപം എന്ന് നമ്മൾ പറയുന്നത് ചുമ്മാ യേശുനാമ ജപം ചെല്ലുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു ഒരു ബാഡ് തോട്ട് നമ്മുടെ മനസ്സിൽ വന്നാൽ ഒരു വചന നാമം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നാമജപം കൊണ്ട് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം പറയുന്നുണ്ട് തോട്ട് സ്റ്റോപ്പിംഗ് ടെക്നിക് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു. എന്ന് പറഞ്ഞാൽ ചിന്തകളെ നിയന്ത്രിക്കണം. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മളിങ്ങനെ എപ്പോഴും ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മൾ അതിനകത്ത് അഡിക്റ്റഡായി പോവുകയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മോഹങ്ങളായാലും നമ്മുടെ അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് ആയാലും ഒക്കെ തന്നെ നമ്മൾ ആ ചിന്തകളിൽ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ചിന്തകളെ നിയന്ത്രിക്കുക വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കങ്ങ് പോവുക, അതിൽ നമ്മൾ പെട്ടുപോവുക. അപ്പൊ അത് തെറ്റായ ഒരു ചിന്തയാണെന്ന് നമ്മൾ സൂക്ഷ്മ ബോധത്തോടെ മനസ്സിലാക്കാനും അതിനെ നിയന്ത്രിക്കുവാനുമുള്ള ഒരു പരിശ്രമം നമുക്ക് ഉണ്ടാകണം. പണ്ടൊരു സഭാപിതാവ് പറയുന്നുണ്ട്, അനേക വിമാനങ്ങൾ എന്റെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട്, പക്ഷേ അതിന് ഞാൻ ഇടം കൊടുത്തെങ്കിൽ മാത്രമേ അത് എന്റെ തലയിൽ ലാൻഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെ തെറ്റായ ചിന്തകൾ വരും. തെറ്റായ ചിന്തകൾ നമ്മുടെ ചിന്തകളിലൂടെ വരും, പക്ഷെ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ചില പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തെറ്റായ ചിന്തകൾ, ഇവിടെ തോട്ട്സ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണെന്ന് പറയും, ഓരോ പിതാക്കന്മാർ പറയുന്ന അങ്ങനെയാണ്. അത് വളർന്ന് നമ്മിൽ വലിയ വൃക്ഷമായി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് നന്മയും തിന്മയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബോധപൂർവം മനസ്സിലാക്കാനായിട്ട് നാം തയ്യാറാകുക എന്നുള്ളതാണ്. നല്ല ചിന്തകൾ ജീവിതത്തിൽ പുലർത്തുവാനായിട്ടുള്ള ഒരു സമീപനം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നന്മ പുറപ്പെടുവിക്കുവാനായി നാം പ്രാപ്തരാകുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം നമ്മളിവിടെ വായിക്കുന്നത്, നല്ല നിശ്ചയവും ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ദോഷമുള്ള ഒരു മനസ്സാണ്, ഹൃദയമാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നിബിഡമാണ് തിന്മകൾ കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പഴിദോഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, തെറ്റായ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ നമ്മുടെ മനസ്സ് മുഴുവൻ അങ്ങ് വിഷലിപ്തമാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്കൊരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ബോധപൂർവം നമുക്ക് ആ പ്രാർത്ഥനകളൊക്കെ, നമുക്ക് തെറ്റായ ചിന്തകൾ വന്നാൽ ആ പ്രാർത്ഥന കൊണ്ട് അതിനെ ഡിഫീറ്റ് ചെയ്ത് അതിനെ ഒഴിവാക്കി നമ്മൾ സൂക്ഷ്മബോധത്തോടുകൂടെ നമ്മുടെ ചിന്തകളെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതിൽ മാത്രമേ നമുക്ക് നന്മ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുള്ളൂ. അടുത്ത വാക്യം ഇവിടെ സൂചിപ്പിക്കുന്നത്, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണല്ലോ വായ സംസാരിക്കുന്നത് എന്നാണ്. ഇത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വളരെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഉന്നത കുലജാതന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ, ജീവിതത്തിലെ ഔന്നത്യ മേഖലകളിൽ വിവരിക്കുന്ന ആളുകൾ, അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പലപ്പോഴും നല്ല വാക്കുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ എപ്പോഴും അങ്ങനെ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരാളിന്റെ വ്യക്തിത്വത്തെ നമ്മൾ അവലോകനം ചെയ്യുന്നത് ആ ആള് സംസാരിക്കുന്ന കാര്യങ്ങൾ, ആ ഉപയോഗിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്താണ്, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾ, സാധാരണക്കാരായ അല്ലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ഭാഷയൊക്കെ എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാം ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകളിൽ കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. ഞാൻ എന്താ സംസാരിക്കുന്നത് മറ്റുള്ളവരുമായി, ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എന്ത് വിഷയത്തെക്കുറിച്ചാണ്. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സലോമോൻ പറയുന്ന സർവ്വവാക്യങ്ങളിൽ 10-ാം സർവ്വവാക്യം 19-ാം വാക്യത്തിൽ, വാക്ക് പെരുകിയ ലംഘനമില്ലാതിരിക്കയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. ഒത്തിരി സംസാരിക്കുന്നു, ഒത്തിരി അമിതമായി സംസാരിച്ച്, ഇങ്ങനെ സംസാരിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അമിതമായി സംസാരിക്കുക. അതുപോലെ തന്നെ 10-ാം അധ്യായം 20-21 വാക്യങ്ങൾ, നീതിമാന്റെ നാവ് നേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ദോഷന്മാരോ ബുദ്ധിഹീനതയിൽ മരിക്കുന്നു. 10-ാം അധ്യായം 11-ാം വാക്യം, നീതിമാന്റെ വായ ജീവന്റെ ഉറവയാകുന്നു, ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. ഇങ്ങനെ ഈ സംസാരത്തെ സംബന്ധിച്ചുള്ള ഒത്തിരി ഒത്തിരി വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് സദൃശവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്, നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണെന്ന് നാം ചിന്തിക്കുക. മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ വാക്കുകൾക്ക് നിർണായകമായൊരു പങ്കുണ്ട്. നമ്മുടെ വാക്കുകൾ സത്യസന്ധമാണോ, മറ്റുള്ളവരുടെ മനസ്സിൽ വേദന സൃഷ്ടിക്കുകയാണോ, മറ്റുള്ളവരിൽ തെറ്റായ ധാരണകൾ പുലർത്തുവാൻ അതുമൂലം ഇടയാകുന്നുണ്ടോ, പരിഹാസത്തെയാണോ അത് ജ്യോതിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പറ്റി യാഥാർത്ഥ്യത്തിൽ നിരക്കാത്ത കാര്യങ്ങളാണോ നമ്മുടെ വായു സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ വായു നമ്മൾ സംസാരിക്കുന്നത് എന്താ, അപ്പൊ ആ സംസാരം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്നുള്ള നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും, നല്ലത് കേൾക്കുവാനും, നല്ലത് കാണുവാനും, നല്ലത് അതുപോലെ തന്നെ നല്ലത് സ്പർശിക്കുവാനും ഒക്കെ നമ്മൾ കഴിയണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു ആരാധന, നമ്മുടെ പൗരസ്ത്യ വിതാക്കന്മാരുടെ ചിന്തകളിൽ നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ, നമ്മുടെ എക്സ്റ്റേണൽ ബോഡി, നമ്മൾ സെൻസസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്റേണലായിട്ടും ഈ ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമല്ല, അപ്പോൾ അതിന്റെ ഇന്റേണലായിട്ടും നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, ആ സെൻസസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ കേൾക്കുമ്പോൾ കാണുക, ഉൾക്കണ്ണ് കാണുക എന്നൊക്കെ പറയുന്നത്, അല്ലെ കേൾക്കുക, ഉള്ളിൽ കേൾക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സ്റ്റേണലായിട്ടുള്ളത് പോലെ ഇന്റേണലായിട്ടുമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഉള്ളൊരു ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ആത്മീയത എന്താണെന്ന് നമ്മൾ വളരെ ഡിഫൈൻ ചെയ്യേണ്ടതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം, നമ്മൾ പല കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആകാം, പല ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടാകാം, സഭയിൽ നമ്മൾ ഉന്നതമായ നിലയിലൊക്കെ ആയിരിക്കാം, പക്ഷെ വ്യക്തിപരമായി എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ആത്മീയത എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുവാൻ്റെ ഒക്കെ നമുക്കിടയാകട്ടെ. അതുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിക്കുവാൻ, നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാൻ, നല്ല നിക്ഷേപം ഹൃദയത്തിൽ നിലനിർത്താനായിട്ട് ആത്മാർത്ഥമായ ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതിനാവശ്യം നിരന്തരമായ വേദധ്യാനവും ദൈവാശ്രയമുള്ള ജീവിതവും പ്രാർത്ഥനാ ജീവിതവും നല്ല വായനയും നല്ല കാഴ്ചകൾ. ഇന്നത്തെ മാധ്യമങ്ങൾ നമ്മൾ കേൾക്കുന്നത് എത്രമാത്രം നമ്മളെ അലോസരപ്പെടുത്തുന്ന, അതൊക്കെ നമ്മളെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഒരു പക്ഷേ നന്മയേക്കാൾ ഉപരി തിന്മയുടെ സ്വാധീനമായിരിക്കും അവിടെ കൂടുതൽ കാണുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ളൊരു വേർതിരിവ് നമുക്ക് ഉണ്ടാകാനും തെറ്റായത് അവോയ്ഡ് ചെയ്യുവാനും നന്മയുടെ അംശം കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് സ്വാംശീകരിച്ച് നമുക്ക് കൂടുതൽ നന്മയുള്ളവരായി, കർത്താവ് പറഞ്ഞതുപോലെ നല്ല മനുഷ്യൻ നല്ല തന്റെ ഹൃദയത്തിൽ നിന്ന് നന്മ നല്ല നിക്ഷേപങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് പറയുന്നത് പോലെ, നമുക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ വാക്കുകളും എല്ലാം മറ്റുള്ളവർക്ക് അനുഗ്രഹവും പ്രചോദനവും ആയിരിക്കുവാൻ തക്കവണ്ണം, ദൈവമഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യവും അതിനുവേണ്ടിയുള്ള നിരന്തരമായ ശ്രദ്ധയും അഭ്യസനവും നമുക്ക് അനിവാര്യമാണെന്ന് ഓർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു.
ശിവലോകോത്രത്തിനുശേഷം 6-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു, ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് എന്ന വളരെ പ്രസിദ്ധമായ ഒരു വാക്യത്തെ എടുത്തുകൊണ്ട് ബഹുമാനം ഡോക്ടർ മാത്യു കോശിയച്ചൻ വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം വളരെ പരിമിതമായ സമയത്തോട് നിർവഹിക്കാൻ തക്കവണ്ണയായി വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കാലഘട്ടത്തിന്റെ അനിവാര്യതകൾക്കനുസൃതമായി വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയമാണ്. ലളിതമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ നിന്ന് കേൾക്കേണ്ട കോണം ഇടയായി തന്നത്. അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് അത് കൂടുതൽ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും അത് മൂല്യമുള്ളതായി തീരണം. നമ്മൾ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് ദൈവത്തിന് പ്രസാദമുള്ളതായി തീരണം. അതാകണമെങ്കിൽ നമ്മളുള്ളിലേക്ക് എന്ത് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ എന്ത് നിക്ഷേപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയമാക്കിയിരിക്കും എന്നാണ് പ്രധാനമായിട്ട് അച്ഛൻ്റെ വാക്കുകളിൽ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞത്. നല്ല നിക്ഷേപങ്ങളാണ് തീർച്ചയായിട്ടും നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കി തീർക്കും. നമുക്കൊരു നിക്ഷേപത്തിന്റെ കാര്യം മാത്രം അറിയത്തുള്ളൂ, നമ്മൾ വളരെ ആ നിക്ഷേപത്തെ പറ്റി വളരെ ജാഗ്രത. എല്ലാ ദിവസം വൈകിട്ട് കമ്പ്യൂട്ടറിൽ പോയി നോക്കിയിരുന്ന് നിക്ഷേപങ്ങൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ കൃത്യമായിട്ട് ചെക്കിങ്ങനെ മാറുന്നുണ്ടോ നോക്കുന്ന. അപ്പൊ ഈ നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു 2-3 പദങ്ങളാണ് അല്ലേ. അപ്പം ഈ നിക്ഷേപം നമ്മുടെ ബാങ്കിൽ ഇരുന്നത് കൊണ്ട് ആവുന്നില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന നിക്ഷേപങ്ങൾ എന്താണെന്നുള്ളത്, നമുക്ക് പ്രയോജനം ചെയ്യുന്ന നിക്ഷേപം അത് മാത്രമേ ഉള്ളെന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ തക്കണിടയാൽ. എനിക്ക് നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷകളിൽ ഏറ്റവും കൂടുതൽ തമ്പുരാൻ ഉപയോഗിച്ചിട്ടുള്ള പദമാണ് ഹൃദയം എന്നൊരു പദം. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പ്രാധാന്യമുള്ളത് തന്നെ, സംശയമൊന്നുമില്ല, മനസ്സാണെങ്കിലും ചിന്തയെന്നൊക്കെ. പക്ഷെ ഹൃദയം കർത്താവ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം എന്തോ ഒരു വ്യക്തിയുടെ കേന്ദ്രഭാഗമാണ് ഹൃദയാലുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ കർത്താവിനെ പറഞ്ഞ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം അവന് ഹൃദയശുദ്ധിയാണ്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞല്ലോ, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. എവിടെയാണ് നിന്റെ നിക്ഷേപം, അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. അപ്പം ഹൃദയം എന്ന് പറയുന്ന ഒരു സംഗതിയെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കർത്താവ് പലപ്പോഴും തന്റെ ഉപയോഗങ്ങളിൽ കൂടിയൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ ആളുകളും ഒക്കെ നിങ്ങൾ കേൾക്കുന്ന ഒരു കുളി നേഴ്സുമാരും അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരല്ലേ. ഹൃദയം എന്ന് പറയുന്ന അവയവത്തിന്റെ പ്രാധാന്യത്തെ പറ്റി എല്ലാവരും അറിയുന്ന അതിന്റെ ചുമതല എന്താണെന്നുള്ളത്, ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന അവയവം ഉണ്ടാക്കിയെടുക്കുന്ന ചുമതലയെപ്പറ്റിയൊക്കെ വളരെ ബോധമുള്ള ആളുകളാണുള്ളത്. മോശമായതിനെ നീക്കാനും അതിനെ നല്ലതാക്കി എടുക്കുന്ന പമ്പ് ചെയ്യുന്ന വലിയൊരു ഉപകരണമായിട്ട് നമ്മൾ കാണുന്നു. ഒരുപക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കർത്താവ്, കാരണം സൃഷ്ടാവിന് അറിയാമല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാ പലപ്പോഴും ഹൃദയത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അച്ഛൻ പറഞ്ഞ ധ്യാനം വളരെ അനുഗ്രഹീതമായിരുന്നു. നമ്മൾ ചില മനുഷ്യരെ കാണുമ്പോൾ പറയും അല്ല ഹൃദയമുള്ളൊരു പ്രശ്നമാണ് അല്ലേ, എന്തുകൊണ്ടാണ് അവരെ പറയുന്നത്? അവരിൽ ചില നന്മകൾ, ചില സ്വാതന്ത്ര്യത്തിന്റെ അവരുടെ വാക്കുകളിലും നോട്ടങ്ങളിലും സംസാരങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലും ചില സ്വാതന്ത്ര്യത്തിന്റെ നല്ല അംശങ്ങൾ അവരിൽ ക്രിസ്തീയത കണ്ടതുകൊണ്ടാണ്. ഒരു വ്യക്തി ക്രിസ്തു സ്പർശനമുള്ള ആളാണെങ്കിൽ നമ്മൾ അവരെ പറ്റി പറയും ഹൃദയമുള്ള മനുഷ്യരാണെന്ന് പറയും. ദൈവത്തെ അറിഞ്ഞ മനുഷ്യർക്ക് മാത്രമേ ഹൃദയമുള്ള മനുഷ്യരായിട്ട് മാറാനായിട്ട് കഴിയത്തുള്ളൂ. ഹൃദയാലും അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യരും അത് ദൈവത്തെ അറിഞ്ഞിട്ടുള്ള മനുഷ്യരാവണം എന്നില്ല. കാരണം അത്രമാത്രം സ്വാധീനമുള്ളൊരു സംഗതിയാണ് ആ ഒരു ഹൃദയശുദ്ധിയുള്ള മനുഷ്യർ അല്ലെങ്കിൽ ആ ഒരു നന്മയുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. അച്ഛൻ പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ നല്ലത് പ്രവർത്തിക്കുന്നത് എപ്പോഴും വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിലത് പറഞ്ഞത്, ഒരു മനുഷ്യൻ നല്ലത് പ്രവർത്തിക്കുന്നത് അവന്റെ ഉള്ളിൽ എന്ത് പ്രവേശിക്കുന്നുള്ളതിന് അടിസ്ഥാനമാക്കിയിരിക്കും. എല്ലാവരും അങ്ങനെ ചുമ്മാ ആരും നല്ലത് പ്രവർത്തിക്കുന്നില്ല. ഒരു ഏതൊരു മനുഷ്യൻ നല്ലത് പ്രവർത്തിക്കുന്നതാണെങ്കിൽ ചെറുപ്പകാലം മുതലേ അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ നല്ലത് അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ബഹുസ്മരണമാണ് അവനിലുണ്ടാകുന്ന നന്മയുടെ പ്രവർത്തനങ്ങൾ. ഇപ്പൊ ജനിക്കുന്ന കാലഘട്ടം മുതലേ കുഞ്ഞുങ്ങളിൽ നല്ല നിക്ഷേപങ്ങൾ മാതാപിതാക്കൾ ഇടുമ്പോഴാണ് അവരൊരു പക്വതയാണെന്ന പ്രായത്തിൽ അവർക്ക് നല്ലത് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാം എന്ത് നിക്ഷേപിക്കുന്നു എന്നുള്ളതിന്, ഇപ്പൊ നമ്മൾ ബാങ്കിലെ കാര്യം പറഞ്ഞില്ലേ, ബാങ്കിൽ നല്ലത് നിക്ഷേപിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വാർദ്ധകാലത്തിൽ സംരക്ഷണം ഉണ്ടാകുന്നത് പണം കൊണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ എന്ത് നിക്ഷേപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഇൻപുട്സ് ഒക്കെ. അച്ഛൻ പറഞ്ഞ വലിയൊരു കാര്യമാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന പ്രായമൊന്നുമില്ല, പലതരത്തിലുള്ള ആളുകൾ നമ്മളെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനിയെങ്കിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം നല്ല നിക്ഷേപങ്ങളെ ഹൃദയത്തിനുള്ളിൽ ഇടുവാനും ആ നിക്ഷേപങ്ങൾ, കാരണം ഒരു നന്മയുടെ നിക്ഷേപം ഇട്ടാൽ അതിൽ നമ്മൾ പുറപ്പെടുമ്പോൾ ഒരുപാട് നന്മകളാണ് നമ്മൾ പുറപ്പെടുന്നത്. അതേസമയം നമ്മൾ ദോഷത്തിന്റെ നിക്ഷേപമാട്ടെങ്കിൽ അതിനനുസരിച്ച് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ സമൂഹത്തിൽ നന്മ ചെയ്യണമെങ്കിൽ നല്ല നിക്ഷേപമുള്ള ഹൃദയം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്നുള്ള ഒരു ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ ചിന്ത ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു കോശത്തിൽ നിന്നും കൽപ്പന തക്കോട് അടയായി തീർന്നു. ഞാൻ അച്ഛന്റെ അച്ഛൻ സാധാരണ വൈദികർക്ക് പോലും ഒക്കെ ക്ലാസ് എടുക്കുന്ന അച്ഛനാണ്. അപ്പൊ ഞങ്ങൾ വൈദിക മീറ്റിങ്ങുകളിലൊക്കെ മിക്കവാറും അച്ഛൻ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. കാരണം അത്രമാത്രം ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുവാൻ കഴിവുള്ള ഒരു വൈദികരാണ്. പക്ഷെ ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം ആ ആഴങ്ങളിൽ എന്നും പോകാതെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാവുന്ന ഏറ്റവും നല്ല ലളിതമായ രീതിയിലാണ് അച്ഛൻ ആ ഒരു ചിന്ത നമുക്ക് പകർന്നു തന്നത്. ഒരുപാട് തിരക്കിനടക്കും സമയം കണ്ടെത്തി ഈ പ്രാർത്ഥനയുടെ ഭാഗമായി തീർന്ന് നല്ലൊരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ഇപ്പോഴ് നമുക്കൊരു പാട്ട് പാടി അതിനുശേഷം പേരുകൾ വായിക്കും. അതിനുശേഷം ഇവിടെ ബിജോയ് മധ്യസ്ഥ പ്രാർത്ഥന പാചകപ്രാർത്ഥന നടത്തുന്നതാണെന്നുള്ള കാര്യം അറിയിക്കാം. നമ്മൾ സാധാരണ പാടാറുള്ള മറപ്രേമിന്റെ അനുതാപത്തിന്റെ സച്ചിന്തകൾ മുതൽ തുടങ്ങുന്ന ഭാഗം, സച്ചിന്തകൾ ഷദ്വചനങ്ങൾ ആ ഒരു വരി മുതൽ മൂന്നാല് ലൈൻ പാടി നമുക്ക് പേരുകൾ വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം.
സച്ചിന്തകൾ സദ്വചനങ്ങൾ നന്മകളെന്നിവയോരോന്നും എപ്പോഴുമുണ്ടായിടും ബ്രഹ്മലചിത്തം നൽകണമേ. ദുർനീതികൾ ദുർചിന്തകളും നല്ല ആദമാകണം
വ്യത്യസ്ത പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് നമ്മൾ വായിക്കുന്നു. പൊതുവായിട്ടുള്ള പേരുകൾ വില്യം ട്രംപിൾ, അതുപോലെ തന്നെ പി എസ് ജോർജ് ക്യാൻസറായിട്ട് പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ദാനത്തിലെ ചെജിയച്ചന്റെ ഫാദറ് ഒരു സർജറി കഴിഞ്ഞു, ഇപ്പൊ അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു. ചെജിയച്ചന്റെ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഓർക്കാറുള്ള പേരുകൾ ദാനിയൽ, ആലിസ് ജോസഫ്, ജോയി, ബിൻസൂമൻ, രോഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ, അരുൺ, മോളി, കുഞ്ഞുകുഞ്ഞമ്മ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, ജോൺ ജോർജ്, തങ്കം ആൻഡ്രൂസ്, ഫിലിപ്പ് റംബാച്ചൻ, ജൊഹാന, ലീലാമ്മ കുഞ്ഞച്ചൻ, സോജൻ, എയ്ഡൻ, രാജു എബ്രഹാം, ജേക്കബ് വർക്കി, കുര്യൻ ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, വിനീത്, അമ്മണിക്കുട്ടി ഈശോ, ബാബുക്കുട്ടി എബ്രഹാം, എ വി ജോർജ്, അന്നമ്മ, നിക്കൽ, ജെമിനി, മേരി, സുമ, മറിയ മൈഗ്നേഷ്യസ്, മേരി മാത്യു, മിനു, നേഹ, ചെറിയാൻ, ജേക്കബ് ചാക്കോ, ജസ്റ്റിൻ, സിൻസി, ബാബു, തോമസ് വർഗീസ്, മേരിക്കുട്ടി, റേജൽ കറിയ, അലക്സാണ്ടർ മാത്യു, ഏലിക്കുട്ടി ജോൺ, ബാലകൃഷ്ണൻ, ഡേവിഡ്, സാജൻ, മോൻസി, കോരു തോമസ് സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഈ ആളുകളെയൊക്കെയും ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലെ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെയും ഓർക്കാം. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും അവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കുറ്റൊരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെയും ദൈവോഭാഗം സമർപ്പിക്കാം. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി നമ്മുടെ ദൈവസന്നിധിയിൽ ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ ആ പ്രാർത്ഥന നമ്പുരാൻ ശ്രദ്ധിക്കുകയും അത് വാനിക്കുകയും ചെയ്യും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ചില സ്ഥല സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.
ഞങ്ങളളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവേ, പുതിയ പ്രകാശം കാണുവാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രത്യേകമായിട്ട് കഴിഞ്ഞ രാത്രിയിലൊക്കെയും ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും കാത്തു പരിപാലിച്ചാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ഒരു നല്ല ദിവസത്തിൽ ഒരുമിച്ച് ഇവിടെ കൂടുവാനും പല സ്ഥലങ്ങളായിരുന്ന ഞങ്ങളെ ഒരുമിച്ച് ഒരു മനസ്സോടെ നിന്നെ പുകഴ്ത്തുവാനും നിന്നെ നിന്റെ വചനങ്ങൾ കേൾക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവേ, പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർ നിന്നെ തൊടുകയും അനേകർ നീ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. രോഗാവസ്ഥയിലായിരിക്കുന്ന അവരുടെ മക്കളെ അവിടെ നിന്ന് പൂർണ്ണ സൗഖ്യം നീ നൽകണം. കഴിക്കുന്ന മാർഗങ്ങളെല്ലാം അവിടെ നീ പ്രവർത്തിക്കണം. ദൈവമായ കർത്താവെ, പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാനും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ വന്ന് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനും സഹായിക്കണം. ദൈവമായ കർത്താവെ, പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും അവിടെ നീ ശക്തീകരിക്കണം. യാത്ര ചെയ്യുന്ന മക്കളെ അവിടെ നീ കാത്തു പരിപാലിക്കണം. ആപത്തിൽ നിന്നും അനത്തിൽ നിന്നും കാത്തു പരിപാലിക്കണം. ഞങ്ങൾക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ അവിടുത്തെ നാമത്തെ കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും അവിടുത്തെ സാക്ഷികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനും വെളിച്ചത്തിന്റെ മക്കളായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധ സഭയെ അവിടുത്തെ കയ്യിൽ പുരമേൽപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും അവിടുത്തെ കയ്യിൽ പുരമേൽപ്പിക്കുന്നു. എല്ലാവരെയും കാത്തു പരിപാലിക്കണം. ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന അഭിഷിക്തനെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ ദേവാലയങ്ങൾ നയിക്കുന്ന പുരോഹിതന്മാരെയും എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ വചനങ്ങൾ അനേകർക്ക് പകർന്നു കൊടുക്കുവാനും അവിടുത്തെ സ്നേഹം പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവെ, ഇവിടെ വന്നു കൂടിയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പല സ്ഥലങ്ങളായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പിഞ്ചുഭേദങ്ങളെയും വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരിമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, വചനം കേട്ട പ്രകാരം നല്ലൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണം. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണം. നിന്നെ കൂടുതൽ രുചിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണം. നിന്റെ മക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകർക്ക് നന്മകൾ പകർന്നു കൊടുക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. പുതിയൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുവാനും നിന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് രോഗത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, കാത്തു പരിപാലിക്കണമേ. വേദനകളൊക്കെ സഹിക്കുവാനുള്ള ശക്തി അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. കഴിക്കുന്ന മാർഗങ്ങളെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെ നീ ബലപ്പെടുത്തണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും. സ്തുതി സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധവാടെ സമന്തോഷവാസവും നാം എല്ലാവരുടെ നേരം പ്രത്യേകിച്ചും പ്രവാസികളുടെ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും കൊണ്ടായിരിക്കുമാറാകണമേ.
അനുഗ്രഹിതമായ ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാത്യു കുറിച്ച് കൂടെ നന്ദി അറിയിക്കുന്നു. വന്നിയ മാമനച്ചൻ, വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാൻ മറന്നുപോയി. നമുക്കറിയാം ഫ്ലോറിഡയിൽ അതിശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. ആർക്കും പ്രയാസങ്ങളും ആശങ്കകളും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം തമ്പുരാന്റെ കൃപയും കരുണയും ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അന്ന് പറഞ്ഞ എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.